ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന ഒരു ചാറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്ത ഒരു കസ്റ്റമർ ആ കമ്പനിയുടെ കസ്റ്റമർ കെയറിനയച്ച ഒരു ചാറ്റ്. അതിങ്ങനെയാണ്: ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. എനിക്കായുള്ള ഭക്ഷണവുമായി വാലറ്റ് വരുന്നതായും മാപ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല മഴയാണ്. വരുന്ന വ്യക്തിയോട് എവിടെയെങ്കിലും കയറി നിൽക്കാൻ പറയാമോ? മഴ മാറിയിട്ട് വന്നാൽ മതി എന്ന് പറയൂ. എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും. സുരക്ഷയാണ് പ്രധാനം. വിജി എന്ന കസ്റ്റമർ ചാറ്റിൽ കുറിച്ച വരികൾ. തിരിച്ചുള്ള മറുപടി ഇങ്ങനെയാണ്: കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, വരുന്ന വഴി നല്ല മഴയുണ്ട്. താങ്കൾ പറഞ്ഞത് പ്രകാരം എക്സിക്യൂട്ടീവിനോട് മഴ കൊള്ളാതെ മാറി നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ നന്മയ്ക്ക് നന്ദി. ഇതായിരുന്നു കസ്റ്റമർ കെയറിൽ നിന്നുള്ള മറുപടി. ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഓർഡർ അനുസരിച്ച് ഭക്ഷണം സമയത്തെത്തിക്കാൻ യുവാക്കളായ തൊഴിലാളികൾ ബൈക്കിൽ കുതിക്കുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഫുഡ് ഓർഡർ ചെയ്യുന്നവരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഇവരുടെ ജോലി പോകുന്നതിന് പോലും കാരണമാകാറുണ്ട്. ഭക്ഷണം കുറച്ച് വൈകിയാൽ പോലും മുഖം കറുപ്പിക്കുന്നവരുടെ ഇടയിൽ വൈറലാവുകയാണ് ഈ കസ്റ്റമറുടെ സന്ദേശം. കേൾക്കുമ്പോൾ എത്ര നിസ്സാരമാണല്ലേ. പക്ഷെ വളരെ സ്വകാര്യമായി ഒരു കസ്റ്റമർ ചെയ്ത കാര്യം എന്തുകൊണ്ടാണ് ഇത്ര വൈറലാകുന്നത്? ആർക്കും അവരുടെ പ്രവൃത്തി നന്മയുള്ള പ്രവൃത്തിയായി തോന്നുന്നത്? കാരണം ദയാപൂർവമുള്ള ഒരു ഇടപെടൽ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഒരു കടപ്പാടും ഇല്ലാത്തവരോടും വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തവരോടും പുലർത്തുന്ന മനോഭാവമാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ മതിയാകും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഒരു പുഞ്ചിരി, ഒരു കനിവ്, സ്നേഹം, സഹായം. ഇവിടെ നമ്മുടെ ഓർഡറിനനുസരിച്ച് കൃത്യസമയത്ത് ഭക്ഷണമെത്തിക്കാൻ ബൈക്കിൽ പാഞ്ഞുവരുന്നവർക്ക് തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഓർക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന തോന്നൽ നൽകുന്ന ചിന്ത ഒട്ടും ചെറുതല്ല. ആ കരുതൽ നൽകുന്നത് വലിയ ആത്മവിശ്വാസമായിരിക്കും. ഒരുപക്ഷെ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടിപ്പിനേക്കാൾ എത്രയോ വലുതായിരിക്കും. ചില മനുഷ്യരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ തളർപ്പുകൾ സംഭവിക്കാൻ ഇഷ്ടത്തോടെയുള്ള ഒരു പുഞ്ചിരിക്കും കരുതലിനും ആകും.
ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക ഇറ്റുവെള്ളത്തിനാക്കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാവുക.
ഒരു കഥയുണ്ട്. എല്ലാ വാരാന്ത്യത്തിലും ഗുരു എങ്ങോട്ടോ പോകുന്നത് ആശ്രമത്തിലുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങി. രണ്ടു ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. അത്ഭുത സിദ്ധികളുള്ള ആളായതിനാൽ ഈശ്വരനെ നേരിട്ട് കാണാൻ പോകുന്നു എന്നാണ് പൊതുസംസാരം. ഒരിക്കൽ ശിഷ്യരിലൊരാൾ രഹസ്യമായി അദ്ദേഹത്തെ പിന്തുടർന്നു. ഗുരു ഒരു കൃഷിക്കാരന്റെ വേഷത്തിൽ ഗ്രാമ അതിർത്തിയിലുള്ള കുടിലിലെത്തി. അവിടെ തളർന്നുകിടക്കുന്ന ഒരു വയോധികയുണ്ട്. അവരെ കുളിപ്പിച്ച് ഭക്ഷണവുമുണ്ടാക്കി വെച്ച് തിരിച്ചുപോന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശിഷ്യനോട് മറ്റുള്ളവർ ചോദിച്ചു, ഗുരു എവിടെയാണ് പോയത്? സ്വർഗത്തിലേക്കായിരുന്നോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തായിരുന്നു അദ്ദേഹം പോയത്. മരിച്ചതിനു ശേഷം സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പമാർഗം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം സൃഷ്ടിക്കുക എന്നതാണ്. ആയുസ് അവസാനിച്ചതിനു ശേഷം എവിടെത്തി എന്നതുപോലെ പ്രധാനമാണ് ആയുസ് ശേഷിക്കുന്നവർക്ക് വേണ്ടി എന്ത് അവശേഷിപ്പിക്കുന്നു എന്നതും.
വയറെരിഞ്ഞാകേ വലഞ്ഞോനൊരു തന്റെ പശിമാറ്റുമുരിയരി ചോറാവുക അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന്റെ കൂടെ പിറപ്പാവുക ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധന്നു ചൂടിന്റെ രോമപ്പുതപ്പാവുക.
വലിയ വലിയ കാര്യങ്ങൾ ചെയ്യലാണ് നന്മ എന്ന് തെറ്റിദ്ധരിക്കരുത്. പണം നൽകലാണ് കാരുണ്യകർമ്മം എന്നും അബദ്ധചിന്ത അരുത്. സ്വർഗം കരസ്ഥമാക്കാൻ മാത്രമായുള്ള നിർബന്ധിത കർമ്മങ്ങൾ ചെയ്യുന്നതിലെ ശ്രദ്ധയും ഉത്സാഹവും അനുദിന ജീവിതത്തിലെ അനിവാര്യമായ സൽക്കർമ്മങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗം എന്നേ താഴേക്കിറങ്ങി വന്നേനെ.
അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഇനി വളരാതെ ഒരു നല്ല മകനാവുക ആരു ഞാനാകണം
എന്നും നീ ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം.